നീണ്ട ബോറൻ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുവാനുള്ള ചിലരുടെ സാമർഥ്യമൊന്നും പറയണ്ട. അതിന് മറുപടി ലഭിക്കണം എന്നൊന്നും അവർക്കില്ല. ഒരു ചടങ്ങ് പോലെ നിർവഹിക്കുന്നു അത്രമാത്രം.
പ്രിയരേ, നമസ്കാരം. ജീവസന്ദേശ പഠനത്തിലൂടെ വീണ്ടും ഒത്തുചേരുവാൻ സഹായിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ജോർജ് ഫിലിപ്പ് ഇന്നും സംസാരിക്കുന്നു.
പ്രാർത്ഥന. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, പ്രാർത്ഥനയിൽ അന്യോന്യം ഓർക്കാം, പ്രാർത്ഥന പ്രാർത്ഥന എന്ന് വളരെയേറെ നാം കേൾക്കാറുണ്ടല്ലേ. ജാതി മത വ്യത്യാസമന്യേ സകലരും പ്രാർത്ഥിക്കുന്നു. എന്നാൽ വാസ്തവത്തിൽ പ്രാർത്ഥന എന്താണ്? പലർക്കും പ്രാർത്ഥന ഒരു ചടങ്ങ് മാത്രമാണ്, ചടങ്ങ് മാത്രമായ പ്രാർത്ഥന കൊണ്ട് ഒരു വിശേഷവുമില്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അത് സമയം കളയുക മാത്രമായിരിക്കും. ഒരു മനുഷ്യന്റെ പ്രധാന ആകുല ചിന്തയും ആഗ്രഹങ്ങളുമൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ അയാളുടെ പ്രാർത്ഥനയിലെ വിഷയങ്ങളും അവ പ്രാർത്ഥിക്കുന്നതിന്റെ തീവ്രതയും മനസ്സിലാക്കിയാൽ മതിയാകും. നമ്മെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾക്കു വേണ്ടിയാണ് നാം എല്ലാം പ്രാർത്ഥിക്കാറുള്ളത്. പ്രാർത്ഥനയൊരിക്കലും വാചക കസർത്തല്ല എന്നോർപ്പിക്കട്ടെ. നാം യാചിക്കുന്നതെന്തെന്ന് നാം നമ്മുടെ മനസ്സിൽ വ്യക്തമായി അറിഞ്ഞിരിക്കണം. ഒരു ആചാരം പോലെ അർത്ഥമില്ലാത്ത കുറെ വാചകങ്ങൾ പുലമ്പുന്ന പ്രവണത മാറ്റണം. ഒരു പ്രാവശ്യം താങ്കൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒന്ന് ടേപ്പ് ചെയ്തിട്ട് അതിൽ താങ്കൾ അപേക്ഷിച്ചതെല്ലാം അതിന്റേതായ അർത്ഥത്തിലാണോ അർപ്പിച്ചതെന്ന് പരിശോധിച്ചാലും തരക്കേടില്ല. കർത്താവെ, ഞങ്ങളുടെ ഇന്നാരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ വാസ്തവത്തിൽ താങ്കൾ എന്താണ് അർത്ഥമാക്കിയത്? ഞാൻ എന്റെ പിതാവിന്റെ അടുക്കൽ പോയി അപ്പച്ച എനിക്ക് ആവശ്യമുള്ളതൊക്കെ തരണേ എന്ന് പറഞ്ഞാൽ എന്റെ ആവശ്യങ്ങൾ ഞാൻ ആദ്യം മനസ്സിലാക്കണമില്ലേ? നാം പ്രാർത്ഥിക്കുന്ന ഓരോ കാര്യങ്ങളും നാം വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ നാം പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് നാം വ്യക്തമായി മനസ്സിലാക്കുകയും വേണം. പൌലോസിന്റെ പ്രാർത്ഥന എത്ര അർത്ഥവത്തായതായിരുന്നു എന്ന് അവ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. എഫ് എസ് ലേഖനം 1-ാം അധ്യായത്തിൽ നാം പൌലോസിന്റെ ഒരു പ്രാർത്ഥന കണ്ടിരുന്നു. ഇന്ന് 3-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് നാം വരുമ്പോൾ പൌലോസിന്റെ മറ്റൊരു പ്രാർത്ഥന നാം കാണുന്നതാണ്. പൌലോസ് തന്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുന്ന ഈ അനുഗ്രഹീത പ്രാർത്ഥന. എഫ് എസ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വരെ നാം പഠിച്ചിരുന്നല്ലോ. എഫ് എസ് ലേഖനം 3-ാം അധ്യായത്തിൽ പൌലോസ് മർമ്മത്തെക്കുറിച്ച് പറയുന്നു. മർമ്മം എന്നതുകൊണ്ട് എന്തെങ്കിലും അപസർപ്പക കഥ അല്ല എന്ന് ഞാൻ ഓർപ്പിച്ചല്ലോ. മർമ്മം എന്നതുകൊണ്ട് മുൻപ് ദൈവം വെളിപ്പെടുത്താതിരുന്നതെന്തോ ഇപ്പോൾ വെളിപ്പെടുത്തുന്നു. നമുക്ക് ഇന്ന് 3-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് നോക്കാം. 10-ും 11-ും വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. അങ്ങനെ ഇപ്പോൾ സ്വർഗ്ഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാധി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നു. മർമ്മത്തിന്റെ മറ്റൊരു ഉദ്ദേശം ഇവിടെ വെളിവാകുന്നു. സഭയിലൂടെ ദൈവത്തിന്റെ സൃഷ്ടിക്കപ്പെട്ട അറിവ്, ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ ആ അവസ്ഥ പഠിപ്പിക്കുന്നു. ദൈവസ്നേഹം നമ്മിൽ ചൊരിഞ്ഞിരിക്കുന്നത് അവർ കാണുക മാത്രമല്ല, പിന്നെയോ ദൈവത്തിന്റെ ജ്ഞാനം തന്റെ ദൂതന്മാർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. 12-ാം വാക്യത്തിൽ അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കിലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവുമുണ്ട്. ജാതികളായ നമുക്കും സഭയെ പീഡിപ്പിച്ചവനായ പൌലോസിനും ദൈവത്തിന്റെ സന്നിധിയിൽ ധൈര്യവും പ്രവേശനവും തന്നിരിക്കുകയാണ്. ഇതെല്ലാം ക്രിസ്തുവിൽ സാധ്യമാക്കിയിരിക്കുകയാണ്. 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കുവേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾ നിങ്ങളുടെ മഹത്വമാകയാൽ അവ നിമിത്തം അധൈര്യപ്പെട്ടു പോകരുത് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. പൌലോസിന് വെളിപ്പെട്ട മർമ്മത്തിന്റെ വലിയ ലക്ഷ്യങ്ങളാൽ ജാതികളുടെ അപ്പോസ്തോലൻ എന്ന നിലയിൽ കാരാഗ്രഹവാസം അനുഭവിക്കുവാൻ താൻ ആഗ്രഹിക്കുന്നു എന്ന് പൌലോസ് വ്യക്തമാക്കുന്നു. എഫേസിയിലെ വിശ്വാസികൾ നിരാശപ്പെടുവാൻ പൌലോസ് ആഗ്രഹിക്കുന്നില്ല. കാരണം പൌലോസിന്റെ തടവ് അവന്റെ നന്മയ്ക്കും അവരുടെ മഹത്വത്തിനുമായിത്തീരുന്നു. പൌലോസ് പറയുന്നത്, ഇപ്പോൾ ഞാൻ നിങ്ങൾക്കുവേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിനു വേണ്ടി പൂരിപ്പിക്കുന്നു. കൊലോസ്ലേഖനം 1-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം. എന്തുകൊണ്ടാണ് പൌലോസിന്റെ ബന്ധനം, കഷ്ടത എഫേസ്യർക്ക് അഭിമാനമാകുന്നത് അല്ലെങ്കിൽ മഹത്വമാകുന്നത്? പൌലോസ് സുവിശേഷം പ്രസംഗിച്ചില്ലായിരുന്നെങ്കിൽ അവൻ തടവിലാകുമായിരുന്നില്ല. എന്നാൽ അങ്ങനെ വരുമ്പോൾ എഫേസിയർ സുവിശേഷം കേൾക്കയില്ലായിരുന്നു, മാനസാന്തരപ്പെടുകയുമില്ലായിരുന്നു. ഒരു മാതാവ് വേദനയോട് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതുപോലെ പീഡനത്തിന്റെ വേദനയോട് പൌലോസ് എഫേസിയയിലെ സഭയെ പുതുജനനത്തിലേക്ക് നയിച്ചു. ക്രിസ്തുവിനെ അനുസരിക്കുന്നത് എളുപ്പമല്ല. നമ്മുടെ ക്രൂശെടുത്ത് അവനെ അനുഗമിക്കുവാൻ അവൻ നമ്മോട് ആജ്ഞാപിക്കുന്നു. അതായത് കഷ്ടം സഹിക്കുവാൻ തയ്യാറാകണമെന്ന് അവൻ നമ്മോട് പറയുന്നു. അങ്ങനെ ക്രിസ്തുവിന്റെ സുവിശേഷം സർവ്വലോകത്തിലും എത്തണം. നമുക്ക് ഈ സുവിശേഷം ലഭിക്കത്തക്കവണ്ണം കഴിഞ്ഞ കാലങ്ങളിൽ കഷ്ടപ്പെട്ട പീഡനം അനുഭവിച്ച വിശുദ്ധന്മാരെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വാസ്തവത്തിൽ അവരെ ഓർത്ത് നാം അഭിമാനം കൊള്ളണം. അതുപോലൊരു പദവിയിൽ നാമും എത്തിച്ചേരുവാൻ സമർപ്പിക്കുകയും വേണം. ഇനിയും പൌലോസിന്റെ പ്രാർത്ഥനയിലേക്ക് വരാം. 14 വാക്യത്തിൽ നാം വായിക്കുന്നു, അത് നിമിത്തം ഞാൻ സ്വർഗ്ഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. എന്താണ് കാരണം? എഫേസ്യരിൽ അവനുള്ള വലിയ താൽപര്യം നിമിത്തമത്രേ അവനിത് പറയുന്നത്. ഈ വ്യവസ്ഥയിലെ ഇപ്പോഴത്തെ വ്യവസ്ഥിതിയിലെ മഹത്തായ സത്യത്തിലേക്ക് അവർ പ്രവേശിക്കണമെന്നും ക്രിസ്തുയേശുവിലെ സകല കൃപാധനവും അനുഭവിക്കണമെന്നും പൌലോസ് എഫേസ്യരെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതത്രേ പശ്ചാത്തലം. അതുകൊണ്ടാണ് അവൻ 1 വാക്യത്തിനും 14 വാക്യത്തിനും ഇടയിൽ ആ അനന്യവാക്യം കൊടുത്തത്. പൌലോസ് ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു എന്ന കാര്യം നാം നേരത്തെ ചിന്തിച്ചതായിരുന്നല്ലോ. ഈ ലേഖനത്തിൽ പൌലോസ് പ്രാർത്ഥിക്കുന്ന രണ്ടാമത്തെ വലിയ പ്രാർത്ഥനയാണ് ഇന്ന് നാം കാണുവാൻ പോകുന്നത്. സഭയെ വ്യത്യസ്തങ്ങളായ വിധത്തിൽ അവൻ കണ്ടപ്പോൾ, അതായത് ദൈവത്തിന്റെ കവിതയായും കരവിരുതായും പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായും യുഗങ്ങളിലെ മർമ്മമായും കണ്ടപ്പോൾ അവൻ മുഴങ്കാലിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അതായത് ഈ മഹൽ സത്യങ്ങൾ വിശ്വാസികളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യങ്ങളാകണം എന്നവൻ പ്രാർത്ഥിക്കുന്നു. ഈ വാക്യത്തിൽ പൌലോസിന്റെ പ്രാർത്ഥനയുടെ വേറൊരു പ്രത്യേകത നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രാർത്ഥനയിൽ അവൻ എങ്ങനെയാണ് ഇരിക്കാറുള്ളത് എന്നിവിടെ വെളിപ്പെടുത്തുന്നു. മുടിനാരിഴ കീറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്, ഞാൻ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. ഇവിടെ ഒരു ഉപദേശം സ്ഥാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ പൊതുവായുള്ള പരസ്യ പ്രാർത്ഥനകളിൽ മുഴങ്കാലിന്മേൽ നിൽക്കണം എന്ന് ഞാൻ നിർബന്ധം പിടിക്കുന്നില്ല. എന്നാൽ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. പല ആരാധനാ പുസ്തകങ്ങളിലും അങ്ങനെ എഴുതിവെച്ചിട്ടുണ്ടല്ലേ. അതുകൊണ്ട് നമുക്ക് മുട്ടുകുത്തി അവനോട് കരുണയ്ക്കപേക്ഷിക്കാം എന്ന് സാധാരണ നാം വായിച്ചു കേൾക്കാറുണ്ട്. എന്നാൽ ആരും മുട്ടുകുത്താറില്ല. അല്ല, എഴുതിവെച്ചിരിക്കുന്നത് പോലെ ചെയ്യണമെന്ന് ആർക്കാ നിർബന്ധമില്ലേ. എഴുതിയത് എഴുതി, ഞങ്ങൾക്കുള്ള സൌകര്യം പോലെ ഞങ്ങൾ എന്ന ഭാവത്തിലാണല്ലോ നാം പലപ്പോഴും ആരാധനയിൽ സംബന്ധിക്കാറുള്ളത്. വാസ്തവത്തിൽ തെക്കൻ കേരളത്തിലെ ആരാധനയുടെ ഒരു പ്രത്യേകത അവർ മുട്ടുകുത്തി ആരാധിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. അതിലെന്തെങ്കിലും ഭക്തി കൂടുതലുണ്ടോ എന്ന് എന്നോട് ചോദിച്ചാൽ ഉണ്ടെന്ന് തന്നെ ഞാനങ്ങ് പറയട്ടെ. നമ്മുടെ പുതിയ പുതിയ സൌകര്യങ്ങളുടെ മധ്യത്തിൽ നാം ദൈവവുമായുള്ള ബന്ധത്തിൽ എന്തൊക്കെയോ നഷ്ടപ്പെടുത്തുന്നു എന്നോർക്കണം. ദൈവസന്നിധിയിൽ കൂടുതൽ ഭയഭക്തിയോടെ നാം ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവില്ലായ്മ പ്രതിഫലിപ്പിക്കുന്നതാണ് മിക്കവാറും ആരാധനകൾ. സൃഷ്ടികളായ നാം സൃഷ്ടാവിന്റെ മുൻപാകെ ശരിയായ ബഹുമാനം കാണിക്കേണ്ടതാണ്. പൌലോസ് അങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. അതാണ് ഉത്തമം എന്ന് എനിക്കും തോന്നുന്നു. രോഗികളായ ചിലർക്ക് ഈ പറഞ്ഞതുപോലെ സാധിച്ചില്ലെന്ന് വന്നേക്കാം. എന്നാൽ നമ്മുടെ നിൽപ്പോ ഇരിപ്പോ നമ്മുടെ പ്രാർത്ഥനയെ എങ്ങനെ സഹായിക്കുമെന്നത് ആശ്ചര്യം തന്നെയാണ്. മുഴങ്കാലിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് ഒരു വ്യക്തിയെ തീർച്ചയായും സഹായിക്കും. ഇത് രഹസ്യ പ്രാർത്ഥനയിൽ ഏറെ സഹായിക്കും എന്നതിൽ തർക്കമില്ല. ഇത് നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ഈ കാര്യത്തിൽ താങ്കളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിച്ചെന്നേയുള്ളൂ. ഇങ്ങനെയാണ് പൌലോസ് ചെയ്തത്. പൌലോസ് നമുക്കിന്ന് ഒരൊന്നാന്തരം മാതൃക തന്നെയാണ് കാണിച്ചു തന്നിരിക്കുന്നത്. നമ്മുടെ കർത്താവും ഗെത്സെമനയിൽ പ്രാർത്ഥിച്ച വിധത്തെക്കുറിച്ച് നമ്മോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ദൈവസന്നിധിയിൽ നാമും നമ്മുടെ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് ഉചിതമാണ്. മുട്ടുകുത്തുമ്പോൾ ഹൃദയത്തിന്റെ ആ നിലവാരം ശരീരത്തിൽ കൂടി പ്രകടിപ്പിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നാം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സൂക്ഷ്മതയുള്ളവരായിരിക്കണം. വെറുതെ വായിൽ വരുന്നതെല്ലാം വിളിച്ചു പറയുന്നതാകരുത് പ്രാർത്ഥന. ചിലരുടെ പ്രാർത്ഥന ഒരു വലിയ മുഖവരയും പിന്നെ ഒരു വലിയ ഉപസംഹാരവുമാകുന്നു. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും ഉയർന്നു വരുന്ന വാക്കുകളായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ. വെറും ആവർത്തനം ആകരുത്. പലപ്പോഴും നാം ഒരു കാര്യം തന്നെ എത്ര പ്രാവശ്യം ആകുന്ന അർത്ഥമില്ലാതെ പറയാറുള്ളത് ഇല്ലേ? ആരെങ്കിലും നമ്മോട് അങ്ങനെ പറഞ്ഞാൽ എത്ര മുഷിച്ചിലായിരിക്കും നമുക്കുണ്ടാകുന്നത്. ഇവിടെ പൗലോസ് ദൈവത്തെ സംബോധന ചെയ്യുന്നത് പിതാവ് എന്നാണ്. അതെ, അവൻ നമ്മുടെ സ്നേഹവാനായ പിതാവാണ്. പിതാവിന്റെ സന്നിധിയിൽ മക്കൾ ചെന്ന് എങ്ങനെ പറയുമോ അതുപോലെ വേണം ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥന. അതെ, നമ്മുടെ പ്രാർത്ഥനകൾ വളരെ സൂക്ഷ്മതയോടെ ആയിരിക്കണം, ആത്മാർത്ഥതയോടെ. പൗലോസിന്റെ പ്രാർത്ഥനകൾ എത്ര ചുരുങ്ങിയതായിരുന്നു എന്ന് താങ്കൾ ശ്രദ്ധിച്ചോ? ഇവിടെ എഫേസ ലേഖനത്തിലും ഫിലിപ്പി ലേഖനത്തിലും അവന്റെ പ്രാർത്ഥനകൾ വളരെ ചെറുതായിരുന്നു. വാസ്തവത്തിൽ തിരുവചനത്തിലെ പ്രാർത്ഥനകൾ എല്ലാം തന്നെ ചുരുക്കമായിട്ടുള്ളതായിരുന്നു. നമ്മുടെ കർത്താവ് തന്നെ പ്രാർത്ഥിച്ചത് നമുക്കറിയാമല്ലോ. കർത്താവ് പറഞ്ഞു, ജാതികൾ ചെയ്യുന്നതുപോലെ നാം ജൽപ്പനം ചെയ്യരുതെന്ന്. അവർ ചിന്തിക്കുന്നത് അവരുടെ നീണ്ട പ്രാർത്ഥനകൾ ദൈവം കേൾക്കുമെന്നത്രേ. എത്രയും നീട്ടി പ്രാർത്ഥിക്കുന്നുവോ അത്രയധികം ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന ചിന്ത. ഇന്നും ഇതുപോലെ ചിന്തിക്കുന്ന അനേകരുണ്ട്. ഞാൻ അതേക്കുറിച്ച് പറയുവാൻ പോയാൽ മറ്റൊന്നിനും പിന്നെ സമയം കാണില്ല. നീണ്ട ബോറൻ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുവാനുള്ള ചിലരുടെ സാമർഥ്യമൊന്നും പറയണ്ട. അതിന് മറുപടി ലഭിക്കണം എന്നൊന്നും അവർക്കില്ല. ഒരു ചടങ്ങ് പോലെ നിർവഹിക്കുന്നു അത്രമാത്രം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നുള്ള പ്രാർത്ഥനയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇസ്രായേലിന് വേണ്ടി മോശ പ്രാർത്ഥിച്ച പ്രാർത്ഥന വെറും മൂന്ന് വാക്യങ്ങളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർമേൽ പർവ്വതത്തിൽ ബാലിന്റെ പ്രവാചകന്മാർക്കെതിരായി ഏകനായി നിന്ന് ഏലിയാവ് പ്രാർത്ഥിച്ച ആ ഉന്നതമായ പ്രാർത്ഥന ഒരൊറ്റ വാക്യത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. നെഹെമ്യാവിന്റെ വലിയ പ്രാർത്ഥന ഏഴ് വാക്യങ്ങളിൽ തീർന്നു. നമ്മുടെ കർത്താവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയെന്നറിയപ്പെടുന്ന ഭാഗം, അതായത് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3 മിനിറ്റ് കൊണ്ട് ചൊല്ലിത്തീരുവാനുള്ളതേ ഉള്ളൂ. എന്നാൽ ഏറ്റവും ചുരുങ്ങിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചത് ശിമോൻ പത്രോസിന്റേതാണ്. കർത്താവേ, എന്നെ രക്ഷിക്കണേ എന്ന്. അറിയാമല്ലോ എന്നാ പ്രാർത്ഥിച്ചതെന്ന്. ഗലീല കടലിലെ തിരമാലകളിൽ അവൻ മുങ്ങി താഴുവാൻ തുടങ്ങിയപ്പോഴാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചത്. അത് അത്ര ചുരുക്കമായിരുന്നതിനാൽ ചിലർ അതിനെ ഒരു പ്രാർത്ഥനയായി പോലും കാണാറില്ല. എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, അതൊരു പ്രാർത്ഥന തന്നെയാണ്. അതിന് ഉടനെ തന്നെ ഉത്തരം ലഭിക്കുകയും ചെയ്തു. നമ്മിൽ പലരും പ്രാർത്ഥിക്കുന്നത് പോലെ ശിമോൻ പത്രോസ് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ മുഖവുര കഴിഞ്ഞ് വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് 2 കിലോമീറ്റർ വെള്ളത്തിനടിയിലെത്തിയേനേം ഇല്ലേ? അത് അങ്ങനെയാണ്. നാം പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്ന് പറയേണ്ടതില്ലല്ലോ. എന്നാൽ ആവശ്യത്തിന്റെ മുഖത്ത് ശിമോൻ പത്രോസ് വിളിച്ചപേക്ഷിച്ചു. പ്രാർത്ഥന ചുരുങ്ങിയതും വിഷയത്തിൽ മാത്രം നിൽക്കുന്നതുമായിരിക്കണം. പ്രാർത്ഥന ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നുമാകുമ്പോൾ മാത്രമേ ഈ പറഞ്ഞതുപോലെ അർത്ഥവത്തായി അത് തീരൂ. പൗലോസ് പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവ് എന്ന്. കുടുംബം എന്ന പദം പിതൃത്വം എന്ന് തർജ്ജിമ ചെയ്യാവുന്നതാണ്. എവിടെയുമുള്ള പിതൃത്വത്തിന്റെ മാതൃക ദൈവമാണ്. പിതൃത്വം എന്ന് പറയുന്നതിൽ സ്നേഹം, മനസ്സലിവ്, കരുതൽ, പരിപാലനം, ഭരണം ഇവ അടങ്ങിയിരിക്കുന്നു. അവനാണ് എല്ലാറ്റിന്റെയും ആരംഭം. മറ്റെല്ലാ പിതൃത്വവും അനുകരണം മാത്രമാണ്. ആദാമിനെ ദൈവത്തിന്റെ മകൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ലൂക്കോസിന് സുവിശേഷം 3:38. അത് സൃഷ്ടിപ്പുമായിട്ടുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും ജനനത്താൽ വിശ്വാസികൾ ദൈവമക്കളാകുന്നു. സ്വാഭാവികമായി എല്ലാ മനുഷ്യരും ദൈവമക്കൾ അല്ല. പിന്നെയോ, അവർ അനുസരണക്കേടിന്റെ മക്കളും കോപത്തിന്റെ മക്കളുമാണ്. സൃഷ്ടാവ് എന്ന നിലയിൽ ദൈവം ഓരോ മനുഷ്യന്റെയും പിതാവാണ്. രക്ഷകൻ എന്ന നിലയിൽ വിശ്വസിക്കുന്നവരുടെ മാത്രം പിതാവാണ് അവൻ. സകല മനുഷ്യരെയും ഒരിക്കൽ രക്ഷിക്കുന്ന ദൈവത്തിന്റെ സാർവലൌകിക പിതൃത്വം എന്നൊന്ന് തിരുവചനത്തിലെങ്ങുമില്ല എന്നോർക്കണം. നീ വീണ്ടും ജനിക്കണം, അതാണ് ദൈവജനം പറയുന്നത്. ദൈവത്തിന് വളരെ വലിയ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമുണ്ട്, ഇത് നാം ഓർക്കണം. 16 മുതലുള്ള വാക്യങ്ങൾ നോക്കിക്കേ. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞുവരികയും വേണം എന്നും പ്രാർത്ഥിക്കുന്നു. പൗലോസ് വീണ്ടും പ്രാർത്ഥിക്കുന്നത് അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം എന്നാകുന്നു, അല്ലാതെ അവന്റെ മഹത്വത്തിന്റെ ധനത്തിൽ നിന്നും എന്നല്ല. എത്ര ചെറുതായാലും ധനത്തിൽ നിന്നും എന്ന് പറയാം. വലിയ ധനികർ തങ്ങളുടെ ധനത്തിൽ നിന്ന് നിസാര തുകകൾ സംഭാവന ചെയ്യുന്നത് കാണാം. എന്നാൽ ധനത്തിനൊത്തവണ്ണം എന്ന് പറയുമ്പോൾ അത് വലിയ തുകയായിരിക്കും. ആവശ്യത്തിന് തക്കവണ്ണം എന്നുമല്ല ഇവിടെ പറയുന്നത്. ഇവിടെ ഭൌതിക കാര്യങ്ങളെക്കുറിച്ചല്ല പറയുന്നത്, ആത്മീക കാര്യങ്ങളെക്കുറിച്ചത്രേ. ഇത്ര മഹാനായ രാജാവിനോട് കേവലം ചെറിയ കാര്യങ്ങൾ നാം ചോദിക്കുകയോ? ഇത്ര മഹത്തായ നിക്ഷേപങ്ങളുടെ മുമ്പിൽ ഭൂമിയിലെ നമ്മുടെ ചെറിയ ആവശ്യങ്ങൾ എത്ര നിസാരം. എഫേസിയിലെ വിശ്വാസികളുടെ പേരിൽ പൌലോസ് 4 വ്യക്തമായ അപേക്ഷകളാണ് അർപ്പിക്കുന്നത്. ഒന്നാമതായി, അവിടുത്തെ വിശ്വാസികൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന് ഒരു വിശ്വാസിയുടെ ആത്മീക സ്വഭാവത്തിന് പ്രാർത്ഥന വളരെ ആവശ്യമാണ്. ഭൌതിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പലപ്പോഴും നാം പ്രാർത്ഥിക്കാറുള്ളതില്ലേ? അതുപോലെ തന്നെയോ, അതിൽ കൂടുതലോ പ്രാർത്ഥന ആവശ്യമുള്ള രംഗമാകുന്നു നമ്മുടെ ആത്മീക ജീവിതമെന്ന് മറക്കരുത്. എത്രയെത്ര പ്രാവശ്യം നമ്മുടെ പ്രാർത്ഥനയിൽ നാം മുഴുവൻ ശ്രദ്ധയും ഭൌതിക കാര്യങ്ങൾക്ക് നൽകുകയും ആത്മീക കാര്യങ്ങൾ അവഗണിക്കുകയും ചെയ്തിരിക്കുന്നു. നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ആത്മീക ആവശ്യം മനസ്സിലാക്കി അതിനുവേണ്ടി അധികമായി പ്രാർത്ഥിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ സ്വന്തം കാര്യങ്ങളിലും അങ്ങനെ വേണം. ആത്മീക കാര്യങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ ഭൌതിക കാര്യങ്ങളുടെ ഭാരം കുറയും. പുറമേയുള്ള മനുഷ്യൻ മാറിപ്പോകുന്നു എന്ന് ഉറപ്പുണ്ടായിരുന്നതിനാലാണ് പൌലോസ് അകത്തെ മനുഷ്യനു വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിന് ശക്തി ആവശ്യമാണ്. അതെ, കൃപയിൽ വളരുന്നതിന്, തികഞ്ഞ പക്വതയിലേക്ക് വരുന്നതിനായി അവ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. അതിന് ശക്തി ആവശ്യമാണ്. അതുകൊണ്ട് പ്രാർത്ഥന ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തെ ദൃഢമാക്കുന്ന വിധത്തിൽ ആയിരിക്കണം. പുറമെയുള്ള മനുഷ്യനുവേണ്ടി വളരെയേറെ പ്രാർത്ഥിക്കുവാൻ നാം ശ്രദ്ധിക്കാറുണ്ട്. അതിനെന്തെങ്കിലും തെറ്റുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അതെ, ഭൌതിക ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എത്രയോ ആശ്ചര്യകരമായ സംഗതിയാണെന്ന് ഓർക്കണം. മധ്യസ്ഥതയണക്കിയ എത്രയോ മനോഹരമായ അനുഭവമാണത്. പൌലോസ് മറ്റുള്ളവർക്ക് വേണ്ടിയും തനിക്ക് വേണ്ടി തന്നെയും പ്രാർത്ഥിച്ചു. തന്റെ ജഡത്തിലെ ശൂലം നീക്കിക്കളയുവാൻ പൌലോസ് ദൈവത്തോട് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. ദൈവം പ്രാർത്ഥന കേൾക്കുന്നു എന്നും ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നു എന്നതും വളരെ നല്ല കാര്യമാണ്. എന്നാൽ ഒരു വിശ്വാസിയുടെ ഭൌതിക കാര്യങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമായിരിക്കുന്നതുപോലെ തന്നെ ആത്മീക കാര്യങ്ങൾക്കും പ്രാർത്ഥന ആവശ്യമാണ്. ഒരു വിശ്വാസിയുടെ തികഞ്ഞ പക്വതയ്ക്ക് ശക്തിയും ജീവനും വളർച്ചയും ഒക്കെ തരുവാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ സാധിക്കൂ. ഈ ആത്മീക ആവശ്യങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നത് നാം കർത്താവുമായുള്ള ബന്ധത്തിൽ എത്തുന്നതിലൂടെ നമ്മിലുള്ള കുറവുകളെ അല്ലെങ്കിൽ ആവശ്യങ്ങളെ മനസ്സിലാക്കുന്നതിലൂടെയാണ്. കർത്താവിന്റെ വിശുദ്ധിയും വിശ്വസ്തതയും സ്നേഹവും മനസ്സലിവും താഴ്മയും അങ്ങനെ ഓരോന്നും കാണുമ്പോൾ, ഗ്രഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അവയുടെ കുറവ് നാം മനസ്സിലാക്കുകയും അവയ്ക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യും. അതിനാൽ കർത്താവിനെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് ഓരോ ദിവസവും വർദ്ധിക്കേണ്ടതുണ്ട്. ആത്മീക ആവശ്യങ്ങൾ നിറവേറിക്കഴിയുമ്പോൾ ഭൌതികമായവയെ നേരിടുവാൻ നമുക്ക് ശക്തി ലഭിക്കും. അതാണ് പൌലോസിന് ലഭിച്ചത്. ജഡത്തിലെ ശൂലം അവിടെ ഇരുന്നു, എന്നാൽ അവയെ അംഗീകരിക്കുവാൻ ദൈവകൃപ പ്രാപിച്ചു. രണ്ടാമതായി, പൌലോസിന്റെ രണ്ടാമത്തെ അപേക്ഷ ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം എന്നുള്ളതത്രേ. കർത്താവിന്റെ ചിന്ത നമ്മിൽ ഉണ്ടാകണം എന്നതത്രേ ഇവിടുത്തെ അർത്ഥം. നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും. പൌലോസ് വിളിച്ചു പറഞ്ഞത് ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്നത്രേ. ഗലാത്തി ലേഖനം 2:20 വാക്യം. ക്രിസ്തുവിൽ എന്നതത്രേ ഈ ലേഖനത്തിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന പദം. ക്രിസ്തു നമ്മിൽ എന്നതത്രേ അതിന്റെ അനുഗ്രഹീതമായ പ്രതിരൂപം. ക്രിസ്തുവിൽ, അതാകുന്നു നമ്മുടെ സ്ഥിതി, നമ്മുടെ അവസ്ഥ. ക്രിസ്തു നമ്മിൽ, അതാകുന്നു നമ്മുടെ സമ്പത്ത്, അതാകുന്നു നമ്മുടെ സ്വത്ത്. അതത്രേ അതിലെ പ്രായോഗികമായ വശം. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ? 2 കൊരിന്ത്യർ 13:5. ഒരു താൽക്കാലിക സന്ദർശകനായിട്ടല്ല ക്രിസ്തു വന്നത്. പിന്നെയോ, പരിശുദ്ധാത്മാവിലൂടെ സ്ഥിരമായ ഒരു കുടിയാനായിട്ട് നമ്മിൽ ജീവിക്കുവാനാണ് അവൻ വന്നത്. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് യോഹന്നാന്റെ സുവിശേഷം 15:5. മൂന്നാമത്തെ അപേക്ഷ വിശ്വാസികൾ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹത്തിന്റെ വ്യാപ്തി അറിയണം എന്നുള്ളതത്രേ. അവർ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരാകണം എന്നത്ര പൗലോസ് പ്രാർത്ഥിക്കുന്നത്. വേരൂന്നുക എന്നത് സസ്യശാസ്ത്രത്തെ സൂചിപ്പിക്കുന്നതാണ്. അതെ, ജീവൻ അടിസ്ഥാനപ്പെടുക വാസ്തുവിദ്യയെ സൂചിപ്പിക്കുന്നതാണ്, ഉറപ്പിനെ. ഇത് എല്ലാ വിശുദ്ധന്മാർക്കും വേണ്ടിയുള്ളതാണ്. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അവർ അറിയണം എന്ന് പൌലോസ് ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ വ്യാപ്തി ദൈവസ്നേഹം തന്നെയാണ്. വീതി ക്രിസ്തുവിന്റെ കരങ്ങൾ ലോകത്തിനു ചുറ്റും എത്തുന്നതാണ്. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടുമെന്ന് കർത്താവ് അരുളിച്ചെയ്തു. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല എന്നും കർത്താവ് അരുളിച്ചെയ്തു. പിന്നെ നീളം, ലോകസ്ഥാപനത്തിനു മുൻപ് അറുക്കപ്പെട്ട കുഞ്ഞാട്ടിൽ ആരംഭിക്കുന്ന നീളം നിത്യതയുടെ അവസാനമില്ലാത്ത യുഗങ്ങളിലേക്ക് നീണ്ടുപോകുന്നു. ഉയരം, ദൈവസിംഹാസനം വരെ എത്തുന്നതാണ് ഉയരം. ദൈവരൂപത്തിലിരുന്നവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിച്ചില്ല. ക്രിസ്തുവിൻ സ്നേഹത്തിന്റെ വിശാലമായ അനുഭവങ്ങളിലേക്ക് ഒരു വിശ്വാസിയെ നയിക്കുവാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ സാധിക്കൂ. ഇത് അനാദിയായതിനാൽ മാനുഷിക ഗ്രഹണ ശക്തിക്ക് അപ്പുറമാണ്. 4. വിശ്വാസികൾ ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരയണം എന്നുള്ളതാണ് അവസാനത്തേതായ അപേക്ഷ. അതാണ് അങ്ങനെ ക്രിസ്തുവിനാൽ നിറയപ്പെടുക. ക്രിസ്തുവിന്റെ സ്നേഹത്തെ നാം ഗ്രഹിക്കുന്നതിനനുസരിച്ച് നാം ദൈവത്തിന്റെ എല്ലാ നിറവിനാലും നിറയപ്പെടും. 20-ഉം 21-ഉം വാക്യങ്ങൾ കൂടി ഞാൻ വായിക്കട്ടെ. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറ തലമുറയായും മഹത്വം ഉണ്ടാകട്ടെ. ആമീൻ. ഇതൊരു സ്തുതിഗീതവും ആശീർവാദവുമാണ്. ഇത് പൌലോസിന്റെ പ്രാർത്ഥന ഉപസംഹരിക്കുന്നു. ഈ ലേഖനത്തിന്റെ ആദ്യത്തെ പ്രധാന ഭാഗവും ഇവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുവാനുള്ള ദൈവത്തിന്റെ കഴിവിനെ വളരെ ശക്തിയുള്ള 7 പടികളായി പൌലോസ് പറഞ്ഞിരിക്കുന്നു ഈ 2 വാക്യത്തിൽ. 1. അവന് ചെയ്യുവാൻ കഴിയും. ചെയ്യുവാൻ കഴിയും. അവൻ വെറുതെ ഇരിക്കുകയല്ല, നിർജീവമായിട്ടല്ല, മരിച്ചുപോയില്ല. അവന് ചെയ്യുവാൻ കഴിയും. 2. നാം ചോദിക്കുന്നത് ചെയ്യുവാൻ അവന് കഴിയും. അവൻ പ്രാർത്ഥന കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്യുന്നു. ചോദിക്കുന്നത് ചെയ്യുവാൻ. 3. നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അപ്പുറമായി, ചോദിക്കുന്നതും നിനയ്ക്കുന്നതും ചെയ്യുവാൻ അവന് കഴിയും. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ചിന്തകൾ അവൻ വായിക്കുന്നു എന്ന് ചുരുക്കം. ചിലപ്പോൾ ചോദിപ്പാൻ ധൈര്യപ്പെടാത്ത കാര്യങ്ങൾ നാം ചിന്തിച്ചെന്ന് വന്നേക്കാം. എന്നാൽ അവൻ അതും കാണുന്നു, അതിനും ഉത്തരം നൽകുന്നു. 4. നാം ചോദിക്കുന്നതും നിനയ്ക്കുന്നതും എല്ലാം ചെയ്യുവാൻ അവന് കഴിയും. എല്ലാം, കാരണം അവനത് സകലതും അറിയാം, സകലതും ചെയ്യുവാൻ അവന് കഴിയും. 5. നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും ഉപരിയായി, പരമായി എല്ലാം ചെയ്യുവാൻ അവന് കഴിയും. അവന്റെ പ്രതീക്ഷകൾ നമ്മുടേതിനേക്കാൾ കൂടുതലാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലതിനു വേണ്ടിയാണ് അവൻ പ്രവർത്തിക്കുന്നത്. 6. നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം ചെയ്യുവാൻ അവന് കഴിയും. തന്റെ കൃപ അളന്നു കുറിച്ച് അല്ല അവൻ നൽകുന്നത്, അത്യന്തം, അനവധിയായി. ഒടുവിലായി, നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ അവന് കഴിയും. ദൈവത്തിന് ചെയ്യുവാൻ കഴിയുന്നതിന് പരിമിതി ഒന്നുമില്ല കേട്ടോ. പലപ്പോഴും നാം ദൈവത്തെ പരിമിതിപ്പെടുത്തുന്നതാണ് പ്രശ്നം. നമുക്ക് നോക്കാം, പ്രശ്നം നമ്മിലാണോ ദൈവത്തിലാണോ എന്ന്. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കൾ സമ്മതിക്കും, പ്രശ്നം പ്രാർത്ഥിക്കുന്ന നമ്മിൽ തന്നെയാകുന്നു എന്ന്. അത് നമുക്കൊന്ന് ശരിയാക്കി അവന്റെ സന്നിധിയിലേക്ക് ചെല്ലാം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലതിനു വേണ്ടി അവൻ പ്രവർത്തിക്കുന്നവനാണ്. പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾക്ക് തന്ന നല്ല ആലോചനകൾക്കായി വീണ്ടും സ്തോത്രം. നിന്റെ വചനം അനുസരിച്ച് ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന അവിടുത്തെ ആ ഉറപ്പിനായി, ആ വലിയ വാഗ്ദത്വത്തിനായിട്ട് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. അവിടുത്തെ ഹിതപ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കിക്കാണ്ട് ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.
എഫേസ്യ ലേഖനത്തിന്റെ വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക. കൂടാതെ ഓഡിയോ CD തയ്യാറാകുന്നുണ്ട്. ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ തിരുവല്ല ഓഫീസുമായി ബന്ധപ്പെട്ടാലും.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐ ഡി malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378, 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തി. Thank you.